one in the precious name of our Lord and Savior Jesus Christ.
കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനങ്ങൾ.
It's been going through this time has not been easy for all of us.
നമ്മൾ ഒരാൾക്കും തന്നെ അത്ര സുഖകരമായ ഒരു സാഹചര്യത്തിലൂടെ അല്ല നമ്മൾ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്.
But I want to encourage every one of you in telling you that this same type of situation was experienced by the early apostles through the book of Acts.
എന്നാലേ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറയട്ടെ, ഇതേ സാഹചര്യങ്ങൾ ഇതിനേക്കാളും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ ആദിമ സഭ കടന്നു പോയത്.
If you read through the last immediately after the resurrection of Jesus, the disciples were all locked up inside a room for fear of the Jews, so they were under lockdown.
നമ്മള് വേദപുസ്തകം നോക്കുമ്പോഴേ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ആ നാളുകളിൽ നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരും ഇന്ന് നമ്മൾ ഈ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞതുപോലെ അവര് ലോക്ക്ഡപ്പ് അവരെ ഒരു സ്വയം തടങ്കലിലായിരുന്നു അവര്.
And Jesus came and stood among them, and you know he wants to remind us that he's with us whatever happens.
അങ്ങനെയുള്ള സ്വയം തടങ്കലിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശുക്രിസ്തു കടന്നു വരികയും അവരേത് സാഹചര്യത്തിലായാലും താൻ അവരോടൊപ്പം ഉണ്ടാകുക എന്നുള്ളതിന് ഒരു അടയാളമായിട്ട് അവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും.
As we read through the scriptures, we need to remind ourselves that he is the same even in our situation. He is with us in every situation we go through.
നമ്മൾ ഈ വേദപുസ്തകം വായിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പേർത്തും പറയേണ്ടതായിട്ടുണ്ട്, ഏത് സാഹചര്യത്തിലും അവൻ നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം.
We're going to go into the second message of reading through Acts. That's the title of the message, reading through Acts. This is part 2.
Apostle pravartigalude vaichu pogumbol ennulla ee sandeshathinte randam bhagathilekku nammal innu kadakkukayanu.
And today's message is specifically titled being led by the Lord Holy Spirit.
Ee randam bhagathinte talakkittu ennu parayumbol adu parishuddhaatmavinte nadathippu.
When you go through the book of Acts, as all of us have gone through, I'm sure at least a few chapters you have read, many of you would have read through this many times maybe. When you go through the book of Acts, you find constantly how the Lord Holy Spirit is leading the apostles and leading the church.
Apostle pravartigalude pusthakam nammale pale aavarthi vaichittundannu enikku urappundu. അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലൂടെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്.
So there are some people who even say they should actually name this book Acts of the Holy Spirit rather than Acts of the Apostles, because it's the Holy Spirit who is actually leading.
അങ്ങനെ നോക്കുമ്പോൾ ദ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നതിനേക്കാൾ അനുയോജ്യം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്.
Okay, whatever it may be, we have received it as a book of Acts of the Apostles, and we are thankful to God for the account of how God led the church in the early days.
അതെന്തെന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികളിലൂടെ എങ്ങനെയാണ് നമ്മുടെ സഭയെ ശാക്തീകരിക്കുകയും ദൈവം അവരെ മുന്നോട്ട് നടത്തുകയും ചെയ്തെന്നുള്ളതിന്റെ ഒരുപാട് മാതൃകകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതിന് നന്ദി പറയാം ദൈവം.
Like we did last week, we are going to go through the book, and I'm just going to give you four points today. There are four points in the message today.
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തതുപോലെ ഇന്നത്തെ മെസ്സേജിലും നമ്മൾ ഓരോ ഭാഗമായിട്ട് കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നാല് പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്.
And but before that, I'm going to look at the background to it, before the book.
നല്ല അതിനു മുന്നേ നമ്മൾ ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് അതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ.
We find that in the Old Testament there were very many prophecies that talked about a time when the Spirit of the Lord would be given to all flesh. We know this famous passage in Joel chapter 2, which talks about the fact that in the last days God had promised he will send his spirit on all flesh.
നമ്മളായി പഴയ നിയമ പുസ്തകങ്ങളിലൂടെ നോക്കുമ്പോൾ അവിടെ അന്ത്യകാലത്ത് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുമെന്നുള്ള പ്രവചനങ്ങൾ പല ഭാഗത്തും നമുക്ക് കാണാം. സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്ന് നാം കാണുന്നുണ്ട് അവിടെ.
We won't read these verses, but if you want to take down the notes, it's Joel 2, 28 to 32.
അത് യോവേലിന്റെ രണ്ടാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണല്ലോ അത് പറയുന്നത്. നിങ്ങൾക്ക് വായിക്കുന്നില്ല, അത് നോട്ട് ചെയ്യുന്നവർക്ക് എഴുതിയെടുക്കാവുന്നതാണ്.
Now, we know that in the Old Testament, certain men and women of God were filled with the Spirit of God, but the Spirit of the living God was not given upon all flesh.
നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിലെ കുറെ അധികം വിശ്വാസ വീരന്മാർക്ക് നമ്മൾ പരിശുദ്ധാത്മാഅഭിഷേകം ലഭിച്ചതായിട്ട് കാണുന്നു. എന്നാൽ സകല ജഡത്തിന്മേലും അത് നൽകിയതായിട്ട് നാം കാണുന്നില്ല.
But whenever the Spirit of the Lord came upon someone, in the Old Testament we are told he did mighty deeds, he did amazing things.
എന്നാൽ ഏതെങ്കിലും ഒരുവനിൽ അക്കാലത്ത് പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട അഭിഷേകം വന്നു കഴിഞ്ഞാൽ വളരെ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
In Exodus chapter 31, don't turn there, we find that Bezaleel is filled with the Holy Spirit, and that filling is actually for doing certain craft work, carving work, woodwork exceptionally well.
ബസല പ്രപാണ്ഡ പുസ്തകം 31-ൽ നമ്മൾ ബസലേലിന്റെ ആത്മാഭിഷേകം ലഭിക്കുകയും അദ്ദേഹം ആശാരി പണികളില് പ്രാവീണ്യം ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്.
He worked in gold and silver and bronze and stones and carving of wood. So it's amazing, in the Old Testament, whenever when the Holy Spirit came upon people, they became exceptionally good in what they were doing.
Adeham basalela ella tharam loha vastukalilum adu pole tadipanigalilum ellam valare ere ee abhishekam labichathu shesham adehathinte aa panigalkellam koodal menma kai varunnattu namak kaana. അപ്പൊ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാഅഭിഷേകം ലഭിച്ചവരൊക്കെ താന്താങ്ങൾ ഏത് മേഖലയിലായിരുന്നോ അവിടെയൊക്കെ കൂടുതലായിട്ട് ശോഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു.
So just imagine, in the Old Testament the prophet said, a time is coming, I'm going to put my spirit on all flesh. What would they have thought? Wow, a time is coming, but everyone is going to be so expert in everything. That's exactly what they thought. Yeah.
അപ്പൊ പഴയ നിയമകാലത്ത് ആ പ്രവചനം ആ പ്രവാചകന്റെ മനസ്സിൽ എന്താണെന്ന് ഓർത്തു നോക്കിയേ, എല്ലാ ജഡങ്ങളുടെ മേലും സകല ജഡങ്ങളുടെ മേലും ആത്മാവിനെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അവരെന്താ വിചാരിച്ചത്? അവർ മനസ്സിലാക്കിയത് എല്ലാവരും ഇതുപോലെ അവരവരുടെ മേഖലകളിൽ കൂടുതൽ മേന്മ പ്രകടിപ്പിക്കുന്നവരായി മാറുമെന്നുള്ളത് തന്നെ.
ഡേവിഡ് ഇൻ സാം 51 ടോക്സ് അബൌട്ട് ഡു നോട്ട് ടേക്ക് യുവർ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. സോ വി നോ ദാറ്റ് ഡേവിഡ് ന്യൂ ദാറ്റ് ഹി വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആൻഡ് ഹി ന്യൂ ദാറ്റ് ദേർ വാസ് എ possibility that when he sinned, the Holy Spirit would be taken away. So David was someone who experienced being led by the Holy Spirit.
50th സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും നീക്കം ചെയ്യരുതെന്ന് അവൻ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവന്റെ നിറവിനെ കുറിച്ചും അഭിഷേകത്തെ കുറിച്ചും ദാവീദിന് അറിയാമായിരുന്നു. അത് എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് അറിയാമായിരുന്നു. അതുപോലെ താൻ ഒരു പാപത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് തന്നിൽ നിന്ന് പുറപ്പെട്ടു പോകുമെന്നുള്ള സത്യവും അദ്ദേഹം അറിഞ്ഞിരുന്നു.
In the book of Ezekiel, we find the prophecies regarding that river that flowed from the temple, and all scholars are clear that wherever the river flows there is life. That is talking about the Holy Spirit.
യെഹസ്കേല് തന്റെ പുസ്തകത്തിലെ ആ ആലയത്തിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു പോകുന്നതും അതെങ്ങനെ അത് അതിന്റെ ശക്തി കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നതും അത് പോകുന്ന വഴികളിലൊക്കെയും കൂടുതൽ പേർക്ക് ജീവജലമായിട്ട് അത് മാറുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത് നാം കാണുന്നു.
So in the Old Testament there was an expectation that a time is coming where people would have an amazing experience with the Holy Spirit. They didn't understand what it was, but they knew that there was something amazing.
അപ്പൊ പഴയ നിയമകാലത്തെ ആളുകൾക്ക് എന്താണെന്ന് മനസ്സിൽ പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും സകല ജഡത്തിന്മേലും ഒരു കാലത്ത് പരിശുദ്ധാത്മാഅഭിഷേകം ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ധാരണയുണ്ടായിരുന്നു.
Now when it comes to the life of Jesus, we find that it's very clearly mentioned that Jesus was anointed with the Holy Spirit and he lived all that he did under the conquest of the Holy Spirit.
നമ്മൾ കഴിഞ്ഞ പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്ന എന്താണ്, യേശു ക്രിസ്തുവും ആ പരിശുദ്ധാത്മാ നിറവിൽ ജീവിക്കുകയും ആ ജീവിതത്തിന്റെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി മാറുന്നത് നാം കാണുന്നുണ്ട്.
And so he's a model, he's an example for all of us, he's a demonstration of a life that is fully and totally filled with the Holy Spirit.
പരിശുദ്ധാത്മാ നിറവിലുള്ള ഒരു ജീവിതത്തിന്റെ ഒരു യഥാർത്ഥ മാതൃക, നമുക്കൊരു അതിന്റെ ഒരു 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 ചിത്രം, ഒരു രേഖാചിത്രമാണ് യേശുവിലൂടെ യേശുവിന്റെ ജീവിതം നാം നോക്കിക്കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്.
But not only that he lived, Jesus taught about the coming Holy Spirit.
അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവിതം പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ജീവിതം മാത്രമായിരുന്നില്ല, അതിന്റെ ഒരു പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് അത് അവൻ തന്റെ ശിഷ്യരിലേക്ക് അത് അവരെ പഠിപ്പിക്കുവാനും അവൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്.
When he was talking even to Nicodemus, he said you should be born again of the Spirit. So he said the experience of meeting with the Father in repentance is an experience of the Holy Spirit.
അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണമെന്ന് അവൻ യേശു പറയുമ്പോൾ പിതാവായ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള ആ അനുഭവത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള ആ ഒരു മർമ്മമാണ് അതിലൂടെ അവൻ നമ്മെ പഠിപ്പിച്ചത്.
John chapter 4 we find we can only worship the Lord through the Holy Spirit.
യോഹന്നാൻ 4 അധ്യായത്തിൽ അവൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ പഠിപ്പിക്കുന്നു, നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ.
In John chapter 7 Jesus calls all people to come to him and that rivers of living water will flow. John 7:37-39 and the writer John writes this he said about the Holy Spirit which we were to receive after the resurrection.
യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിൽ പറയുന്നു എല്ലാ ജനങ്ങളും തന്നെ അവന്റെ അടുത്തേക്ക് വരിക, പരിശുദ്ധാത്മാവിൽ നിറയുക, അവരിൽ നിന്ന് ജീവൻ നദി പുറപ്പെടും എന്ന് അവൻ പറയുന്നു, ദാഹിക്കുന്ന എല്ലാവരും അതിൽ നിന്ന് കുടിക്കട്ടെ എന്നും പറയുന്നു.
Now John chapter 14 and 16 he says a few things about the Holy Spirit and I want to mention that.
യോഹന്നാന്റെ സുവിശേഷം 14:16 കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളെ സൂചിപ്പിക്കാൻ നിങ്ങൾ പറയുകയാണ്.
John 14:16 he says he's going to send us a helper to be with us forever.
അവിടെ പറയുന്നു സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നമുക്കായിട്ട് എന്നേക്കും തരുമെന്ന്.
In John chapter 14 verse 26 it says he will teach and remind us about these things.
അതിന്റെ തന്നെ 26 വാക്യത്തിൽ പറയുകയാണ് അവൻ സകലവും ഉപദേശിച്ച് തരും, അതുപോലെ അവൻ ആ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന്.
In chapter 15 Jesus talks to them about the difficulties they will go through, some of the persecution they will go through.
പതിനഞ്ചാം അധ്യായത്തിലെ തന്റെ ശിഷ്യന്മാരെ കടന്നു പോകാൻ സാധ്യതയുള്ള കുറെ പ്രതിസന്ധികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്.
And then he says, but I will send you a paraclete. In many of our Bibles, some of the Bibles, it is thing translated as counselor or helper. But I think the more relevant thing based on the context is comforter. Even when you're going through difficulties, the Holy Spirit will come and comfort you.
നിങ്ങൾ അങ്ങനെയുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ആശ്വാസദായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. പല ബൈബിൾ വേദപുസ്തകത്തിന്റെ പല വേർഷനിലും ഈ ഭാഗത്തെ ചിലയിടത്ത് ഒരു കാര്യസ്ഥനായിട്ട് പറയുന്നു, അങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ആശ്വാസദായകൻ എന്ന് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കാനാണ് ഇവിടെ ഇഷ്ടം, കാരണം അത് നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആത്മാവായതുകൊണ്ട്.
And in this verse itself it says the spirit of truth and he will testify concerning me when you're going through these situations.
ആ വചനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു അവൻ സത്യാത്മാവാണ്, ആ കാര്യസ്ഥനായ സത്യാത്മാവ് അവൻ സാക്ഷ്യപ്പെടുത്തും എന്ന് പറയുന്നത്, എന്നെ സാക്ഷ്യപ്പെടുത്തും എന്നും പറയുന്നു.
Chapter 16 verse 7 to 11 Jesus says it is to your advantage that I go away because when I go away the Holy Spirit will come and the Holy Spirit will be with every one of you.
അതിനെ 16 അധ്യായത്തിലെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ഞാൻ പോകുമ്പോൾ അത് നിങ്ങൾക്ക് അത് പ്രയോജനമായി തീരും. അതിന് കാരണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ സമീപത്തേക്ക് ആ ആശ്വാസദായകൻ കടന്നു വരികയുള്ളൂ. അവന്റെ അവൻ നമുക്ക് സമാധാനം കൊണ്ടുവരുന്നവനുമായിരിക്കും.
And then it says the Holy Spirit will convict the world regarding sin, righteousness and judgment.
അന്നിട്ട് അതിൽ അവിടെ തന്നെ നാം ഇങ്ങനെ പറയുന്നതായിട്ട് കാണുന്നു, അങ്ങനെ വരുന്ന പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്നു.
So we can just read from verse 7 to 11 of John chapter 16. John 16, 7 to 11.
യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ.
Okay, so here we find that the Holy Spirit comes and he does the work of convicting the world regarding the things that they need to be convicted of.
ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് വന്നിട്ട് ഈ ലോകത്തിനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന കാര്യമാണ് നാം കാണുന്നത്.
Even the same chapter verse 13 and 14 we won't read it. It says the Spirit of truth he will guide us into all truth.
അതേ അധ്യായത്തിൽ തന്നെ നാം കാണുന്നത് അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന്.
He will disclose what is to come. He will tell you. The Holy Spirit will tell you what is going to come. Foretelling what is going to come.
അത് മാത്രമല്ല വരുവാനുള്ളത് എന്തെന്ന് അവൻ നമുക്ക് അറിയിച്ചു തരികയും ചെയ്യും.
And he will glorify Jesus.
അങ്ങനെ അവൻ യേശുവിനെ മഹത്വപ്പെടുത്തും.
So when we look at the life and teaching of Jesus, the Lord prepared his disciples for a time when the Holy Spirit was going to come and the Holy Spirit was going to do various things in their midst.
യേശുവിന്റെ ആ പഠിപ്പീരം ജീവിതം നമ്മൾ നോക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ ആ പരിശുദ്ധാത്മാവ് വരുന്നതും അവന്റെ അഭിഷേകം ലഭിക്കുന്നതുമായ ഒരു കാലത്തിനായിട്ട് അവരെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
And yet I tell you what happened was something they didn't expect.
പക്ഷെ ഞാൻ പറയട്ടെ എന്താണ് സംഭവിച്ചത്? അവര് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവിടെ പിന്നീട് സംഭവിക്കുന്നത്.
You see, what we need to begin to see is the church really began to move into all of the plans of God for them only after the Spirit of the Lord came and began to lead them.
യേശുവിന്റെ ഉയർപ്പിന് ശേഷം ഇവരെ ഇങ്ങനെ സ്വയം തടങ്കലിൽ ആയി പോയെങ്കിലും അവർക്ക് ദൈവം വിചാരിച്ച പോലുള്ള അവന്റെ പദ്ധതി പ്രകാരമുള്ള ആ സഭയുടെ ഒരു വിസ്ഫോടനം അവരുടെ ഒരു വളർച്ചയുടെ ഒരു വിസ്ഫോടനം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടി മാത്രമാണ്.
In Acts chapter 1 verse 8 it says you will receive power when the Holy Spirit has come upon you and you shall be my witnesses both in Jerusalem and in all Judea and Samaria and even to the remotest part of the earth.
അപ്പോസ്തല പ്രവചനം 1:8 എട്ടാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും നിങ്ങൾ യെരുശലേമിലും യൂദയിലും സമരിയയിലും ജാതികളുടെ ഇടയിലും ലോകത്തിന്റെ അറ്റം വരെയും നിങ്ങൾ എനിക്കായി സാക്ഷികളായി തീരുമെന്ന് അവിടെ പറയും.
So that is what Jesus told them.
അതാണ് യേശു അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം.
So it seems like Jesus telling them being filled with the Holy Spirit was essential for them to do what he wanted them to do.
ഇതിലൂടെ യേശു ക്രിസ്തു അവരോട് പറയുന്നത് ദൈവം എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് അവര് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അവരെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് മാത്രമാണ് എന്നുള്ള ആ ഒരു മർമ്മമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്.
Because he tells them, don't go, wait till the Holy Spirit comes upon you, only then you go.
കാരണം അവൻ അവരോട് പറയുകയാണ്, നിങ്ങൾ പോകരുത്, യേശു പരിശുദ്ധാത്മാവ് വരുന്നത് വരെയും നിങ്ങൾ കാത്തിരിക്കുക, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പുറപ്പെടാൻ സാധിക്കൂ എന്ന് അവൻ പറയുന്നു.
David Pawson, a great teacher of the word of God, said being filled with the Holy Spirit was a normal Christian life.
David
David Pawson
എന്ന് പറയുന്ന വലിയൊരു ദേവദാസൻ പറയുന്നു, യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനുള്ള നിറവിലൂടെ മാത്രമേ നമുക്കൊരു സാധാരണ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ.
This is the first point that I want to share from the book of Acts.
ഇന്നത്തെ ഈ മെസ്സേജിലെ നാല് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യതാണ്, ഒരു സാധാരണ ക്രിസ്തീയ ജീവിതത്തിന് പരിശുദ്ധാത്മാഭിഷേകം അനിവാര്യമാണ്.
Being filled with the Holy Spirit was a normal Christian life and is necessary.
പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നത് ഒരു സാധാരണ ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യമാണ്.
It is not for the special people. It's not for those who minister. It's not for those who put hands on other people and pray. No. It's for every one of us. We need to be filled with the Holy Spirit. Every one of us need it. Anyone who's a follower of Jesus, anyone who wants to glorify Jesus in his life, anyone who wants to walk with Jesus needs to be filled with the Holy Spirit.
പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറഞ്ഞ ചില പ്രത്യേക ആളുകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളിന്, അല്ലെങ്കിൽ ഒരു പ്രവചനപരമുള്ള ഒരാളിന്, അല്ലെങ്കിൽ അന്യഭാഷ പറയുന്ന വ്യാഖ്യാനമുള്ള ആള്, അങ്ങനെയല്ല. ഇത് സകല ജഡത്തിന്മേലും വരുവാനുള്ളതെന്ന് പഴയ നിമിത്തം പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ്, അനിവാര്യമാണ് പരിശുദ്ധാത്മാഭിഷേകം.
In Acts chapter 1 verse 8 it seems like Jesus saying this primary for evangelism and the power to testify in Acts 1:8.
Apostle Prabhathil 1-inte 8-am adhyayathil Yeshu ingane pratheyam parayunnundu, idu suvisheshikaranathinu athyanthapeshithamanu parishuddhaatma.
It gives us a power to should share with people when we are powerless. It gives us the power to overcome sin. It's empowering power of God, the Spirit of the Lord coming upon us. When God, the Holy Spirit comes upon us, we are empowered to live a different life.
ഈ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ദൈവം നമ്മളെ അതിലൂടെ ശാക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിലൂടെ കിട്ടുന്നത് ഒരു വലിയ ശക്തിയാണ്. നമുക്ക് യേശുവിനെ സാക്ഷീകരിക്കാനും അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ സംബന്ധിച്ച് പങ്കുവെക്കുവാനും ദൈവ സ്നേഹത്തെ കുറിച്ചും ദൈവികമായ പദ്ധതിയെക്കുറിച്ചും രക്ഷയെ കുറിച്ചും പങ്കുവെക്കുവാനുള്ള ഒരു വലിയ ശക്തി നമുക്ക് അതിലൂടെ പകർന്നു തരികയാണ് ചെയ്യുന്നത്.
And we find that, you know, in Acts chapter 3 verse 6, Peter and John, when they are in the temple, he asked for that man who's lame, expecting to receive some money from him. But Peter says, silver and gold we don't have, but what we have, we give you. In the name of Jesus, rise up.
അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തില് അവര് ശിഷ്യന്മാര് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മുടന്തനായ മനുഷ്യൻ അവിടെ ഇവരെ നോക്കി വലിയ ആശയോടെ ഇവരെ നോക്കുമ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കിട്ടുന്ന നാണയങ്ങളെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ ശിഷ്യന്മാരെ പറയുകയാണ്, ഞങ്ങളുടെ സ്വർണമോ വെള്ളിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനെ സൗഖ്യം കൊടുക്കുന്ന ദൈവികമായ ശക്തി അവിടെ പ്രകടിപ്പിക്കുന്നത് എന്നാണ്.
The power of the Holy Spirit, they are able to meet the need of that man. And that is supposed to be just a normal thing in the life of a believer.
അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ അവരെ ആ യാചകന്റെ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമായ ആ സൗഖ്യം എന്നുള്ള ആ ആ അവന്റെ ആവശ്യം ആ ദീർഘകാലമായ അഭിലാഷം അവിടെ അവന് കൊടുക്കുന്നത് നമ്മൾ കാണും.
When the apostles were brought before the leaders of the Jewish people,
യഹൂദരുടെ ആ മത നേതാക്കന്മാരുടെ മുൻപിലേക്ക് അപ്പോ ശിഷ്യന്മാരെ കൊണ്ടുവന്ന നേരം,
I want to mention this context first. You know, if most of us, if I ask you who was actually put in prison and the angel delivered him, who in the book of Acts was put in prison and the angels delivered him?
അതിന്റെ പശ്ചാത്തലം ആദ്യം ഒന്ന് പറയട്ടെ. നമ്മൾ പലരോട് ചോദിക്കുകയാണ്, ആരെയാണ് അപ്പോസ്തല പ്രവൃത്തികളില് ജയിലിലിടുകയും മാലാഖമാർ വന്ന് രക്ഷിക്കുകയും ദൂതന്മാർ വന്ന് രക്ഷിക്കുകയും ചെയ്തെന്ന് ചോദിച്ചാല്
you will immediately say Peter.
നിങ്ങൾ എല്ലാവരും ആദ്യമേ തന്നെ പറയുന്ന ഉത്തരം പത്രോസ് എന്നായിരിക്കും.
But it's not Peter who was first that happened to.
എന്നാൽ ഈ കാര്യത്തില് പത്രോസിനെ അല്ല ഈ ഒരു അനുഭവം ആദ്യം ഉണ്ടാകുന്നത്.
If you read through Acts chapter 5 from 17 onwards, we find all the 12 apostles were put in prison and the angel came and delivered all of them. That's the first time.
അപ്പോസ്തല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്ന എല്ലാ ശിഷ്യന്മാരും ജയിലിൽ അടയ്ക്കപ്പെടുകയും അവരെ ദൂതന്മാർ വന്ന് അവിടെ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
And then in chapter 12, Peter was also put in prison.
12th അധ്യായത്തിലാണ് പത്രോസും ഇതുപോലെ ജയിലിൽ അടയ്ക്കപ്പെടുകയും വിടുവിക്കപ്പെടുകയും.
But when after they were put in prison, then they got the angel delivered all the 12. And then when they were brought before the leaders, it's interesting, Peter talks to them.
ആ 12 ശിഷ്യന്മാരും ജയിലിലടയ്ക്കപ്പെട്ട് പിന്നീട് അവിടുന്ന് ദൂതന്മാരാൽ വിടുവിക്കപ്പെടുകയും ഈ മത നേതാക്കന്മാരുടെ മുമ്പിൽ അവരെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവിടെ അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പൗലോസ് ആണ്.
അത്
അല്ല സോറി പത്രോസ് ആണ് അവിടെ സംസാരിക്കുന്നത്.
And he says along, I mean there are quite a few verses, but in verse 32 he says, and we are chapter 5:32, and we are witnesses of these things. And so is the Holy Spirit, whom God has given to those who obey Him.
അവിടെ അഞ്ചാം അധ്യായത്തിന്റെ 32 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു.
You see, in chapter 2, verse 38, Peter had already preached before.
ആ രണ്ടാം അധ്യായത്തിന്റെ 38 വാക്യത്തില് ഇത് നേരത്തെ തന്നെ പത്രോസ് സംസാരിച്ചു കഴിഞ്ഞതാണ്.
Repent and believe each one in the name of Jesus for the forgiveness of sins, and you will receive the gift of the Holy Spirit.
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്ന്.
Why did Peter say this?
എന്തുകൊണ്ടാണ് പത്രോസ് ഇവിടെ ഇങ്ങനെ പറയുന്നത്?
Because he had experiences in chapter 2 when the spirit of the Lord came upon them on the day of Pentecost, and all of them received the gift of the Holy Spirit. Not just the apostles, not just the main preachers, everyone received.
അതിന്റെ കാരണം രണ്ടാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുവല്ലോ, പെന്തക്കോസ്റ്റ് ദിനത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു. അത് ശിഷ്യന്മാരുടെ മേൽ മാത്രമല്ലായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ശിഷ്യന്മാരുടെ മേൽ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സകലരുടെയും മേല് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായി.
You find in chapter 4, after the John and Peter and John were put in the prison, brought before the Sanhedrin and they were released, they came back and they reported to the rest of the people what happened.
നാലാം അധ്യായത്തിൽ അവർ ആ സന്നദ്ധരൻ സംഘത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതിന് ശേഷം അവർ പുറത്ത് കടന്നു വന്നിട്ട് സകല ജനത്തോടും സംഭവിച്ചതിനെ കുറിച്ച് അവർ വിവരിക്കുന്നത് കാണുന്നു.
Then they start praying.
അന്നിട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു.
And at the end of the prayer in chapter 4 verse 31 it says, and when they prayed, the place they had gathered to was shaken, and they were all filled with the Holy Spirit and began to speak the word of God with boldness.
അവർ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് നാലാം അധ്യായം 31 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു.
You see, and so it was something that was given to everyone, not just one or two people. It's not just for Peter, it's not just for, you know, Apostle Paul, or it's not just for Apostle John. It was for all people.
Appa ivide nam manasilakkunnathu adu edengilum shishyanmarkku maathramayitto alle Patrosinu maathramayitto alle Yohannanu maathramayitto alla avade undayirunna sangalarkku mel aa abhishekam parishuddhaatma abhishekam niranju ennallathu.
In this same point we see that they were filled again and again.
Avade avaru veendum veendum parishuddhaathmaavil nirayunnathu nam kaanunnu.
Chapter 2:2-4 they were all filled for the first time.
രണ്ടാം അധ്യായത്തിന്റെ 2-4 വരെയുള്ള അടുത്ത് ഇങ്ങനെ കാണുന്നു, അവരെല്ലാം ആദ്യമായിട്ട് ആ ആത്മാവിൽ നിറഞ്ഞു.
Then 4:31 they were again filled.
4:31 വീണ്ടും അവരെ ആത്മാവിൽ നിറഞ്ഞതായിട്ട് കാണുന്നു.
And you find that, you know, they understand, they keep getting filled in Samaria, in Ephesus, in different places, different places they are being filled.
അതിനുശേഷം അവരെ തുടർമാരമായിട്ട് അവർ പോകുന്നിടത്തേക്കും വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറയുന്നതായിട്ട് കാണുന്നു.
Now let me address another very important point.
ഞാൻ നിങ്ങളെ മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നു.
This is part of the first point only.
അത് ഒന്നാമത്തെ പോയിന്റിന്റെ ഭാഗം തന്നെയാണ്.
Being filled with the Holy Spirit did not make one perfect.
പരിശുദ്ധാത്മാ അഭിഷേകത്താൽ ആ നിറവിൽ അങ്ങനെ ഒരു അനുഭവത്തിൽ കടന്നു വന്നത് കൊണ്ട് ഒരാളും പൂർണ്ണരാകുന്നില്ല.
You see, this is something we take pains to teach in our church. Walking this Christian life is a journey.
ഇതാ ഈ കാര്യം സഭയിൽ പഠിപ്പിക്കുവാനായിട്ട് വളരെയേറെ ഞങ്ങൾ നമുക്ക് പ്രയത്നിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രയാണമാണ്.
Through church history you find many groups of people who actually talked about if you're filled, first you get born again, then you get filled with the Spirit. When you get filled with the Spirit, you are like totally sanctified.
ഈ സഭയുടെ ആദിമ സഭയുടെ ആ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലെ ഓരോ പഠിപ്പീരികളും നമ്മൾ നോക്കുക. പലപ്പോഴും നിങ്ങൾ ആദ്യമേ രക്ഷ പ്രാപിക്കുക, അതിനുശേഷം മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ച് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നതോടെ നിങ്ങൾ പൂർണ്ണരായി എന്ന മട്ടില് പഠിപ്പിച്ചു പോകുന്നതായിട്ട് കാണുന്നു.
And it has got many, many, many different people, different groups have given it different names. But when we look through the, you know, through the teaching of scripture, you find that God wants us to continue to be filled. But even when people who are filled are still growing, there are still many areas in their life which are not yet perfect.
പല പേരുകളിൽ പല ഗ്രൂപ്പുകൾ ഈ പഠിപ്പീരിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാ നിറവ് കിട്ടുന്നതോടെ അഭിഷേകത്തോടു കൂടി എല്ലാം പൂർണ്ണമായത്. എന്നാല് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ കാണുന്ന അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഉടനീളം നാം പരിശുദ്ധാത്മാ അഭിഷേകം വീണ്ടും വീണ്ടും പ്രാപിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെ.
They were filled many times.
അവരെ വീണ്ടും അവരതിനെ പ്രാപിച്ചുകൊണ്ടിരുന്നു, നിറവിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്നു.
But they also had weaknesses that God had to teach them, correct them, rebuke them, where they had to continue to walk with the Lord.
എന്നാല് ആ ക്രിസ്തീയ ജീവിത യാത്രയിൽ അവരുടെ കുറവുകൾ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. ആ കുറവുകൾ മാറ്റാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. അവരെ വീണ്ടും വീണ്ടും ദൈവം അവരെ ചിലയിടത്ത് അവരോട് ദൈവം കോപിക്കുന്നു, ചിലയിടത്ത് അവരോട് അവരെ അവരെ ആ പാപബോധത്തിലേക്കും തെറ്റിലേക്കും ഒക്കെ അവരെ ദൈവം കൈ ചൂണ്ടി കാണിക്കുന്നു.
In chapter 6 we find that people who are filled with the Holy Spirit, they had problems of partiality and you know favoritism and all those problems, and they had to deal with that.
ആറാം അധ്യായത്തിലെ നാം കാണുന്നുണ്ട് ഈ ആത്മാവിൽ നിറഞ്ഞവരായ ആളുകളുടെ ഭാഗത്തുനിന്ന് പക്ഷപാതപരമായ സമീപനങ്ങളും അങ്ങനെയുള്ള അതിനെ കുറിച്ചുള്ള പരാതികളും ഒക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് ആറാം അധ്യായത്തിൽ കാണാമല്ലോ.
In chapter 15 at the end we find that even Paul and Barnabas, filled with the Holy Spirit and preaching and great apostles, even they had problems, but God continued working it through both their lives.
15th adhyayathinte avasana bhagathu ithrayum valiya abhishekathinu udamagalaya Paulosum Barnabasum thammilum abhipraya vyathasangal undagunnathum അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിയുന്നതിനെ കുറിച്ചൊക്കെ നാം അവിടെ കാണുന്നു.
Another thing that you know people have in their mind is if I am filled with the Holy Spirit and I'm walking with him, then I don't have any problems, I don't have any difficulties.
നമുക്കുണ്ടാകുന്ന മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിൽ ഒരിക്കലും നിറഞ്ഞു കഴിഞ്ഞാൽ, അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, പ്രയാസങ്ങളും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന ഒരു മിഥ്യാധാരണ.
I would like you to turn to Acts chapter 20 where Paul is talking to the elders of Ephesus.
Apostle Pravartane 20th adhyayathilekku namukku onnu nokkam.
Verse 22 and 23.
And 22 23 vakyangalu 20th adhyayathile 22 23.
ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല.
Very interesting. You know, Paul is saying, the Holy Spirit is telling me that wherever I go, I don't know what's going to happen. One thing I know, I'm going to face persecution. You see, this whole understanding that if you're walking with the Spirit and full of the Spirit, we will not have any problem is an unbiblical thought. It is not in the scripture.
പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ച് ആ നടത്തിപ്പില് മുന്നോട്ട് പോകുന്നതോടുകൂടി തനിക്ക് ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലിനെതിരായ ഒരു ചിന്തയാണ്. ഇവിടെ നമ്മൾ പൗലോസിന്റെ തന്നെ കാര്യം ഇവിടെ പറയുന്നത് ഇപ്പൊ വായിച്ചു കേട്ടല്ലോ. അവന് വിഷയം ഉണ്ടെങ്കിലും അവരെ കാത്തിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഒന്നും നേരത്തെ കൂട്ടി അറിയത്തില്ലെങ്കിലും ചെന്നിടത്തൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു.
In verse 24, we find Paul saying, you know, I don't count my life as any good, only that I want to live for Jesus. That's what we need to pray. Not that, Lord, take away all the problems. We need to pray, oh Lord, help me to fulfill your will for my life.
എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനും സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശു തന്നെ ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്നാണ് പറയുന്നത്.
So being filled with the Holy Spirit was part of the normal Christian life. That's the first thing.
ആ ഒരു സാധാരണ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉത്തമമായ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന്
പറയുന്നത്. Point number 2, let me move on.
രണ്ടാമത്തെ പോയിന്റ്,
being filled with the Holy Spirit was life changing, enabled them to lead supernatural life.
പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുക എന്ന് പറഞ്ഞ ആ നിറവിലായിരിക്കുക എന്ന് പറഞ്ഞാല് അത് വളരെ അസാധാരണമായ ഒരു ജീവിത ശൈലിക്കുള്ള ഒരു ശക്തി പ്രാപിക്കുന്നതിന്റെ പ്രാപിക്കുന്ന ഒരു കാര്യമാണ്.
I mean, let's just look at the life of Peter.
നമുക്ക് അത് പത്രോസിന്റെ ജീവിതത്തെ ഒന്ന് ദൃഷ്ടാന്തമായിട്ട് എടുക്കാം.
We won't read the verses, but I'll explain some of the instances.
വചനങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് വിശദീകരിക്കാം.
In Luke 22:31-34, Jesus wants them. Peter, you're going to deny me. And Peter says, no, even if I have to die, I will never deny you.
അവിടെ ഈ പത്രോസിനെ സംബന്ധിച്ച് യേശു പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് പറയുമ്പോഴേ പൗലോസ് പത്രോസ് അത് ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇല്ല, എന്റെ കർത്താവ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് അവൻ അവിടെ പറയുന്നത്.
But in that same chapter, Luke 22:54-62, Peter denies Jesus because he doesn't have the courage to face a small girl and someone else. You know, people who are not even big people, but Peter doesn't have the courage to tell, I am a follower of Jesus.
എന്നാൽ അതേ അധ്യായത്തിന്റെ തന്നെ താഴോട്ടുള്ള വചനഭാഗങ്ങളിൽ നാം പത്രോസിനെ ഇങ്ങനെ കാണുകയാണ്, വേറെ സാധാരണക്കാരായ ആളുകളുടെ മുന്നിൽ പോലും താൻ യേശുവിന്റെ ശിഷ്യനാണെന്ന് ഏറ്റു പറയാനുള്ള ഒരു ധൈര്യം, ഒരു ആർജവം അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നു.
At the end of the chapter, he repents, he cries, and he's so in remorse that he has betrayed the master.
എന്നാലെ പെട്ടെന്ന് തന്നെ ആ അദ്ധ്യായത്തിന്റെ അന്ത്യത്തോട് തന്നെ താൻ എത്രമാത്രം ഒരു വല്ലാത്ത പതനത്തിലാണ് പെട്ടുപോയത്, തന്റെ ഗുരുവിനെ താൻ ഒറ്റിക്കൊടുത്തുവല്ലോ എന്നുള്ള ആ ഒരു വലിയൊരു ചിന്താക്ലേശത്തിൽ പെട്ടുപോകുന്ന പത്രോസിനെ നാം അവിടെ കാണുന്നു.
But and you know, Peter was part of the group of the disciples who were all locked up in after resurrection, they were all locked up and for fear of the Jews.
ഉയർപ്പിനുശേഷം അവിടെ കൂടി ഇരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ പത്രോസും ഉണ്ടായിരുന്നുവല്ലോ.
But after the baptism of the Holy Spirit, the filling of the Holy Spirit in Acts chapter 2, he is the one who's standing in front of a big multitude, and I don't know how big that multitude was. 3,000 people got converted, which means the multitude was huge multitude. He had no fear. That's how much his life was changed.
എന്നാല് രണ്ടാം അധ്യായത്തിൽ നാം കാണുന്ന പത്രോസ് അന്നൊരു പെൺകുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ ചൂളിപ്പോയ ഒരു പത്രോസിനെ അല്ല, മറിച്ച് ആയിരങ്ങളെ ധൈര്യസമേതം നേരിടുന്ന യേശുവിനെ ധൈര്യത്തോടെ സാക്ഷീകരിക്കുന്ന ഒരു ശക്തനായ പത്രോസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
In chapter 4 of Acts, the Sanhedrin calls and tells, shut up, don't even speak about this. In verse 19 and in verse 29, Paul basically, Peter, so bravely saying, it is more better to obey God than obey you people. So fearlessly he talks about Jesus.
നാലാം അധ്യായത്തില് സെനന്ത്രിയൻ സംഘത്തിന്റെ മുൻപില് നിൽക്കുമ്പോഴ് അവരുടെ ചോദ്യം നിരയാകുമ്പോഴ് അവിടെ നിങ്ങൾ മിണ്ടിപ്പോരുതെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പത്രോസിന്റെ മറുപടി? എനിക്ക് മനുഷ്യരെ അനുസരിക്കേണ്ടതില്ല, എനിക്ക് മനുഷ്യരെ അല്ല ഭയക്കേണ്ടത്, ഞാൻ ദൈവത്തെ അനുസരിക്കാനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് അവിടെ വളരെ ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന പത്രോസ് നമുക്ക്
in chapter 5 verse 29 and also again he says the same thing in front of the council.
അദ്ധ്യായത്തിന്റെ 21-ാം വാക്യത്തിലും ഇതേ നിലപാടില നിൽക്കുന്ന പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും.
In chapter 7 we find Stephen doing amazing things through the power of the Holy Spirit.
ഏഴാം അധ്യായത്തിൽ സ്തെഫാനോസ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലെ വളരെ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
You see, so what we find is when the Spirit of the Lord came upon them, just like Jesus promised, they spoke the word of the Lord with great boldness.
ഇവിടെ നാം കാണുന്നത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവവചനത്തെ കുറിച്ചും യേശുവിനെ കുറിച്ചും അവരെ ശക്തിയായി സാക്ഷീകരിക്കുന്നതായിട്ടാണ് നമ്മൾ.
Even when they were threatened with death,
മരണം തന്നെ അവരുടെ മുന്നിൽ വന്നു നിന്നപ്പോൾ പോലും, മരണത്തിന്റെ മുന്നിൽ പോലും അവരെ ചഞ്ചലരാകാതെ നിന്ന് അവരെ ദൈവത്തെയും യേശുവിനെ സാക്ഷീകരിച്ചു.
I'm going to say something that may upset some of you.
ഞാൻ ഈ പറയുന്ന കാര്യം ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെ അല്പം പ്രയാസപ്പെടുത്തിയേക്കാം.
But please listen carefully. I'm talking from the scriptures.
ഞാൻ വേദപുസ്തക പ്രകാരമാണ് പറയുന്നത്, അതുകൊണ്ട് സശ്രദ്ധം കേൾക്കുക.
Being filled with the Holy Spirit is not primarily for the gift of tongues.
ഈ അന്യഭാഷ വരത്തിനു വേണ്ടി ഇട്ടല്ല ഈ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്ന ഒരു കാര്യം.
Though it's a blessing, it is a blessing, and I'll be talking about it in the fourth point. It's an amazing blessing.
ഈ ഭാഷാവരം എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ എനിക്ക് അതിനോട് യാതൊരു വിയോജിപ്പുമില്ല.
But Jesus didn't mention this as a primary thing.
എന്നാൽ ഇതൊരു പ്രാഥമികമായിട്ട് ഒരാൾക്ക് വേണ്ട ഒരു കാര്യമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല.
And the apostles also didn't emphasize this too much.
ഇതിനെ കൂടുതൽ ഒന്നില ശിഷ്യന്മാരും കൊടുത്തിട്ടില്ല.
In Romans 9 and John chapter 16, Jesus says he will show you more things, which means there may be more revelation that's going to come later.
യോഹന്നാൻ 16-ാം അധ്യായത്തിലെ യേശു പറയുന്നു, അവൻ നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, വരുവാനുള്ള അനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾ വെളിപ്പെടുത്തി തരും എന്ന് പറയുന്നുണ്ട്.
So we find that Paul talks about the gift of tongues later.
ഭാഷാവരത്തെ കുറിച്ച് പൗലോസും പറയുന്നുണ്ടല്ലോ.
But remember, when Paul is talking about the gift of tongues in 1 Corinthians 14, he's actually not saying, so just go and use a gift of tongues anywhere. He's actually telling them to use it very properly in an order and not simply without any restraint. Don't use it without any restraint.
എന്നാല് പൗലോസ് ഇവിടെ ഈ അന്യഭാഷയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഏത് ആളുകളുടെ ഇടയിൽ ഇത് ഉപയോഗിക്കണമെന്നല്ല, മറിച്ച് അതെങ്ങനെ നിയന്ത്രണത്തോടെ നാം അത് ഉപയോഗിക്കണമെന്നാണ് അവിടെ പറയുന്നത്.
Paul goes on so much to say, I'll rather speak a few words which people can understand than 10,000 words in a tongue when we are together.
നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത അന്യഭാഷയിലെ 10,000 വാക്കുകൾ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഉചിതം എല്ലാവർക്കും മനസ്സിലാകുന്ന 3-4 വാക്കുകളായി ആണ് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്.
But Paul says, I speak tongues more than all of you. So he's not against tongues. I am also not against tongues. Tongues is an amazing gift. But that is not where our focus should be.
അന്നിട്ട് പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ അന്യഭാഷ പ്രയോഗിക്കുന്ന ആളാണ്. അതിൽ നിന്ന് നമുക്കറിയാം പൗലോസ് ഒരിക്കലും അന്യഭാഷയ്ക്ക് എതിരല്ല, അത് കൂടുതലായിട്ട് വേണ്ടതാണ്, പക്ഷെ അതെങ്ങനെ ഉചിതമായിട്ട് നാം ഉപയോഗിക്കണം എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്.
In the book of Acts, the emphasis is be filled to be witnesses.
അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാഭിഷേകം ഏതിനുള്ള ഊന്നല് നാം യേശുവിനെ സാക്ഷീകരിക്കുക എന്നുള്ളിടത്താണ്. അതിനുള്ള
The evidence of being filled with the Holy Spirit is that you are fearlessly sharing the gospel with people and you are walking in the power of the Holy Spirit through supernatural life.
ആ പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ അടയാളമായിട്ട് ഇവിടെ പറയുന്നത് നാം എത്രമാത്രം ധൈര്യസമേതം ഭയാശങ്കകൾ ഇല്ലാതെ എങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ യേശുക്രിസ്തുവിനായിട്ട് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്.
The supernatural life needs to become the normal for us. Sadly, in all our lives, we have much to move into this.
അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ ഒരു ക്രിസ്തീയ ജീവിതം, ഒരു അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ ഒരു സാധാരണ ശൈലിയായിട്ട് നമുക്ക് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് നമുക്ക് ഇന്നുവരെയും അത് പലർക്കും അത് സാധ്യതമായിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സത്യം.
So let's encourage ourselves by looking through the book of Acts now.
അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നമുക്കേവർക്കും ഈ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു ചെന്ന് നമുക്ക് കൂടുതൽ ധൈര്യം പ്രാപിക്കാം.
In 2:43 we find 3000 people come to know the Lord.
ആ രണ്ടാമത്തെ 43-ലെ 3000-ത്തോളം പേര് യേശുവിലെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്കാണ്.
And then they brought before the Sanhedrin and the Spirit of the Lord gives them so much of wisdom that all these scholars, the Pharisees, the Sadducees, the priests and all the other people, they could not answer them. Here were simple people filled with the Holy Spirit, had wisdom that the wise people in the world could not even face.
അവിടെ ആ ശിഷ്യന്മാരെ സനദിൻ സംഘത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ അവരെ അവിടെ കൂടിയിരിക്കുന്നതൊക്കെ വളരെ ജ്ഞാനികളായ ആളുകളാണ്, അവിടെ ഉള്ള മത പുരോഹിതന്മാര്, ഉന്നതരായ പുരോഹിത വർഗത്തിന് മുന്നില് വെറും സാധാരണക്കാരായ അക്ഷരാഭ്യാസം പോലും ഇല്ലാതെ ഇരുന്ന ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പരിശുദ്ധാത്മാവ് നിറവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയില് അവർക്കൊക്കെ അവരെ ഒരു ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാനാവാത്ത വണ്ണം അവർ വളരെ വളരെ ജ്ഞാനത്തോടു കൂടി തന്നെ ദൈവത്തെ യേശുവിനെ സാക്ഷീകരിക്കുന്നതായിട്ട് നാം കാണും.
In the church when there was sin, Ananias and Sapphira, the guidance of the Holy Spirit came upon them. Now Peter is asking, how dare you lie to the Holy Spirit? And there was judgment and they had to deal with two dead bodies.
ആ സഭയില് അനനിയാസും സഫിറയുടെയും ആ പാപത്തെ കുറിച്ച് ഉള്ള ആ തിരിച്ചറിവ് പൗലോസ് അത് കണ്ടുപിടിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാ നിറവില് ആ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും ജഡങ്ങളാണ്, അവരുടെ ഡെഡ് ബോഡിയാണ്.
In Acts chapter 5:15-16 and verse 12 we find amazing signs and miracles are done through the apostles.
അഞ്ചാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പിന്നെ നമ്മൾ കാണുന്നു ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ, വീര പ്രവൃത്തികൾ ആ ആത്മാവിന്റെ നിറവില് അവിടെ സംഭവിക്കുന്നതായിട്ട്.
Apostle 5:17-26 all of them are put in prison and the angel comes and releases them. What a supernatural event. It's almost like it's happening every day.
5-ാം അധ്യായത്തിന്റെ 17-26 വാക്യത്തിലെ ശിഷ്യന്മാരെ ജയിലിൽ അടയ്ക്കപ്പെട്ട് തടങ്കലിലാവുന്നവരെ ദൂതന്മാരെ വന്ന് വിടുവിക്കുന്നതായ വലിയ അത്ഭുതം അവിടെ സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നു. അതൊരു സാധാരണ കാര്യം പോലെയാണ് അവിടെ
സംഭവിക്കുന്നത്.
ഫിലിപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ തന്നിലൂടെയും ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നു.
After he deals with the Ethiopian eunuch, I mean he gets caught up by the spirit. He's just caught up and he's just carried away.
അവിടെ എത്യോപ്യക്കാരനായ ഷണ്ടനുമായിട്ടുള്ള ആ ഒരു ആ ഡയലോഗ് അവിടെ ആ സംഭാഷണ മധ്യേ അവിടെ സംഭവിക്കുന്ന അത്ഭുതകരമായ പരിശുദ്ധാത്മ നിറവും അതിലൂടെ സംഭവിക്കുന്ന ആ മാനസാന്തരത്തിന്റെ ദൃഷ്ടാന്തങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
He gets caught. Philip actually is lifted from that place, transported, bit like what the Star Wars people or movies would talk of, Philip is actually from one place, he's lifted and moved to another town, he was near Jerusalem, but he's moved to a town near Gaza, the present day Gaza of Palestinians. He's moved in the spirit, in the air, he's moved. It's amazing.
അവിടെ സംഭവിച്ച ഫിലിപ്പ് അവിടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറ്റപ്പെടുന്നതായിട്ടാണ്, അന്തരീക്ഷത്തിലൂടെ പറന്നുപോയി ഒരു ഞൊടിയിടയ്ക്ക് ഉള്ളില് വേറെ സ്ഥലത്ത് തന്നെ തന്നെ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു അതീന്ദ്രിയമായ ഒരു അനുഭവത്തിലൂടെ ഫിലിപ്പ് കടന്നു പോകുന്നത് നമുക്ക് കാണാം.
ചാപ്റ്റർ 4:9 പീറ്റർ ഹീൽസ് അനിയസ് ആൻഡ് തബിത്ത. അമേസിംഗ് മിറക്കിൾസ്.
4-ാം അധ്യായത്തിൽ തന്നെ നമ്മള് അതുപോലെ ഈ തബിത്തയും അനിയാസിനെയും സൗഖ്യപ്പെടുത്തുന്ന കാര്യം നമുക്ക്
കാണാം.
ഇവരൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരെ.
In Stephen, in chapter 7 verse 55, he sees heaven open and he looks into heaven and sees Jesus standing there.
ഏഴാം അധ്യായത്തിലെ സ്റ്റെഫാനോസ് ആകാശത്തോട്ട് നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതായിട്ടും യേശു ക്രിസ്തു അവിടെ നിലകൊള്ളുന്നതായിട്ടും അവൻ കാണുന്നു.
And in chapter 12, Peter is released again from the prison by an angel.
12th അധ്യായത്തിൽ വീണ്ടും പത്രോസിനെ ഒരു ദൂതൻ തടങ്കലിൽ നിന്ന് വിടുവിക്കുന്നത് അത്ഭുതം ദർശിക്കുന്നു.
When I was reading this yesterday or one of these days, I suddenly remembered a story I heard in my childhood when I was growing up in my Sunday school, I think.
ഞാൻ ഈ വേദഭാഗം കഴിഞ്ഞ ദിവസത്തിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു അത്ഭുതം ഞാൻ ഓർത്തുപോയി.
No, no, a story I heard.
ഞാൻ അന്ന് കേട്ട ഒരു കഥ ഞാൻ ഓർത്തു.
It's not a story, it's a real life incident in the life of Sadhu Sundar Singh.
അത് ശരിക്കും ഒരു കഥയല്ല, ഒരു യഥാർത്ഥ സംഭവമാണ്. സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്.
He used to go across the Tibet to share the gospel.
Adeham Tibet nu parayna pradeshathayirunnu adinte angolam iyolam adeham ee suvishesham paranju prajaripichu pogumayirunnallo.
And then there were people who caught him and put him in a well.
Angane pogave adehathe oru kooda aalukal pidichu oru kinattile ittu.
And one day, while he was in that well, suddenly a rope came down from heaven, from top. And Sadhu Sundar Singh caught that rope and came to the top.
എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നും ഒരു കയറ് കിണറിലേക്ക് ഇറങ്ങി വന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതിൽ പിടിച്ച് അദ്ദേഹം പുറത്ത് കിടന്നു.
As he got to the top,
അദ്ദേഹം പിടിച്ച് കിണറിന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ
there was no one there.
അവിടെ ആരെയും കണ്ടില്ല.
It had to be an angel, because how could the rope take hold of his weight when there was no one there? God had come and delivered him, like Peter was delivered out of the prison.
Ava angane oru kayar avade adinte kanarilekku neetti koduthappol adinte oru attathu Sadhu Sundar Singh anengil matte attathu oru manushan undavana adu pidichu belathil pidichu nikkanayittu adhal idhen kayar vannappol avade aarey kandilla appo adu oru doodan thanne aayirikkanam adinte maranalekil undayirunnu.
So the first point we saw was being filled with the Holy Spirit was normal Christian life and was necessary.
Appo onnamathe point ennu parayunnathu parishuddhaatma abhishekam ennu parayunnathu oru christiya jeevithathinte valare sadharanamaya oru ghadagamaanu, adu valare anivaryavumaanu.
And second point is that being filled with the Holy Spirit was life changing, and they were living supernatural lives.
അതുപോലെ തന്നെ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നതും വളരെ അതിശയകരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതുമാണ്.
പോയിന്റ് നമ്പർ 3,
മൂന്നാമത്തെ പോയിന്റ്,
the Holy Spirit led the church in everything.
സകല കാര്യത്തിലും പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചു.
The apostles depend on God, the Holy Spirit, to lead in everything.
എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാര് അപ്പോസ്തലന്മാര് ആശ്രയിച്ചു.
Acts chapter 2,
അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായം.
Acts chapter 4, the prayer,
നാലാം അധ്യായത്തിലെ പ്രാർത്ഥന.
The Holy Spirit led Stephen,
സ്റ്റെഫാനോസിനെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്.
The Holy Spirit led Philip,
അതുപോലെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഫിലിപ്പ്.
Saul's conversion,
Paulosinte manasandram
in Samaria,
Samariyile karyangale sambhavichu.
Cornelius, when Peter was preaching to Cornelius,
Patrosinte Cornelius-nulla prabhashanam.
So in all of this, the Spirit, the Lord's whole, the Spirit of the Lord was leading the apostles.
ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ നയിക്കുന്നതായിട്ട് നാം കാണുന്നു.
Now Anita, please turn to chapter 4. I'm going to ask her to read a few verses, okay? Stalin, let Anita read. And so കുറേ verses വായിക്കണം. Chapter 4, verse 8.
പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്.
താങ്ക് യു, അത്ര മതി. 25. നാലിന്റെ 24-25.
അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്?
അത് മുമ്പോട്ട് വായിച്ചാട്ടെ, 26 വരെ.
ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ.
Okay, so avadeyum there is to do with the Holy Spirit. Okay, now let's just look at a few more verses. When we look at chapter 4 verse 25, okay, 4 verse 31.
സമൂഹത്തിലെ 31-ാം വാക്യം.
ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി.
ഓക്കേ, ചാപ്റ്റർ 5, 5-ാം അധ്യായം 3-ാം വാക്യം.
അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തുവെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്?
ഓക്കേ, അതും പരിശുദ്ധാത്മാവിനോടാണ്. ഓക്കേ, ആൻഡ് സോ ദെൻ 6-ാം അധ്യായം 3-ാം വാക്യം.
ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊൾവിൻ.
ഓക്കേ, ഇതേ അധ്യായത്തിൽ 5-ാം വാക്യവുമുണ്ട്. ഇനി 7-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം.
ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു.
See, most of us don't refer to things in the Old Testament as resisting the Holy Spirit, but the apostles and the early church understood that when the Old Testament people were resisting God, they were resisting the Holy Spirit.
ഇവിടെ നമ്മള് ഈ പരിശുദ്ധാത്മാവിന് എതിരായിട്ട് നിലകൊള്ളുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ശിഷ്യന്മാർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവര് എതിർത്തപ്പോഴൊക്കെയും അവരെ പരിശുദ്ധാത്മാവരെയാണ് പഴയ നിയമകാലത്ത് ജനങ്ങൾ എതിർത്തത്.
ഓക്കേ, 8-ാം അധ്യായം 15-ാം വാക്യം.
8:15.
അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു.
ഓക്കേ, സോ ദിസ് ഈസ് ആൻഡ് വേഴ്സ് 17.
അവർ അവരുടെ മേൽ കൈ വച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു.
ഓക്കേ, 19.
ഞാൻ ഒരുത്തന്റെ മേൽ കൈ വച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരേണം എന്ന് പറഞ്ഞു.
You see, chapter 9, verse 17.
അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
31.
അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു.
ഓക്കേ, അനിത, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കേ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ സംതിങ്. ഒരു കാര്യം ഞാൻ പറയട്ടെ. സോ വാട്ട് വി ഫൈൻഡ് ഹിയർ ഈസ് ഇഫ് യു ജസ്റ്റ് ഓപ്പൺ ദ ബൈബിൾ ആൻഡ് കീപ് ഓൺ റീഡിംഗ് ഇറ്റ്, ഐ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് എ ഫ്യൂ ചാപ്റ്റേഴ്സ്, യു വിൽ ഫൈൻഡ് ദാറ്റ് കോൺസ്റ്റന്റ്ലി ദ ഹോളി സ്പിരിറ്റ് is on their mind. They refer to the Holy Spirit. The Holy Spirit is leading them. The Holy Spirit is guiding them. When the Jews are opposing, they understand this is opposing the Holy Spirit. The apostles were constantly understanding the church was being led by the Holy Spirit.
നമ്മളെ ശിഷ്യന്മാരുടെ ഈ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ വായിച്ചു കേട്ടതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ ശിഷ്യന്മാര് തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി. കാരണം അവർക്ക് ഒരു കാര്യത്തിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു, സഭയുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവാണ് അത് നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് തങ്ങളെ ശക്തീകരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് തങ്ങളെ വഴി നടത്തുന്നതെന്ന് അവർക്ക് ആ ഉത്തമ ബോധ്യമുണ്ടായി.
They set out for the first missionary journey also because the Holy Spirit told them in chapter 13 verse 1-3.
അവർ ആദ്യത്തെ മിഷണറിയെ തന്നെ വിടുന്നത് പരിശുദ്ധാത്മാവ് അവരോട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ്.
So they come back and they start the second missionary journey.
പിന്നീട് അവരുടെ രണ്ടാമത്തെ യാത്ര ആരംഭിക്കുന്നതും ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെയാണ്.
Okay, and it's chapter 16, 16, 6 മുതൽ 9 വരെ.
അവർ
16, 6 മുതൽ 9 വരെ.
അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിൽ എത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായൊരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു.
Thank you, Madhi. One, here we find they want to go to Asia, but the Spirit of the Lord told them, no, don't go to Asia.
ഇവിടെ നമ്മൾ കാണുന്ന അവർക്ക് ഏഷ്യയിലേക്ക് കടന്നു പോകണമെന്ന് ശിഷ്യന്മാരെ മനസ്സിൽ നിശ്ചയിച്ചു. എന്നാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് അങ്ങോട്ട് പോകരുതെന്നും ആവശ്യപ്പെട്ടു.
But when they went from, they came to a town called Mysia, and they tried to go to a place called Bithynia, but the Spirit of the Lord told them, don't go.
അപ്പോൾ അവർ മുസ്യയിൽ നിന്നും ബിഥുനിയയ്ക്ക് പോകാൻ ശ്രമിച്ചപ്പോഴും പരിശുദ്ധാത്മാവ് പോകരുതെന്ന് അവരോട് ആവശ്യപ്പെട്ടു.
Now, it is not that God did not want them to go to Asia or Bithynia. It is not that God did not want the gospel to go to Asia and Bithynia.
ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഏഷ്യയിലേക്കോ അല്ലെങ്കിൽ ബിഥുനിയയിലേക്കോ സുവിശേഷം കടന്നു ചെല്ലരുതെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടില്ല.
But God did not want them to go to Asia and Bithynia.
സുവിശേഷമല്ല പൗലോസും കൂട്ടരും അങ്ങോട്ട് പോകണ്ടെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിച്ചത്.
Turn to 1 Peter chapter 1 verse 1.
പൗലോസിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നുചെല്ല.
1 പത്രോസ് 1:1 please read.
1:1
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പെന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കിയയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും
പിതാവ്. Thank you. So here we find there are believers in Asia and Bithynia by now.
ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ആ കടന്ന് അവര് പോകണ്ടെന്ന് പറഞ്ഞ ആ സ്ഥലങ്ങളിലൊക്കെയും ബിഥുന്യയിലും ഒക്കെ ഇവിടെ വിശ്വാസികൾ ഉള്ളതായിട്ട് നാം കാണുന്ന അവർക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്.
You see, and so we really begin to see that the Spirit of the Lord was leading the church in every situation. Go, don't speak now. Maybe the Lord has his own reason. You know, everything we think may not be exactly, you know, what needs to be spoken. You know, when, okay.
But ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ അനുദിനമായ നടത്തിപ്പ്. അവർ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണ്ട, നമ്മളിപ്പോ പറയ അവരുടെ റൂട്ട് മാപ്പ് ആ പരിശുദ്ധാത്മാവാണ് നിശ്ചയിക്കുന്നത്.
You see, in Acts chapter 8, you know, we find that the angel of the Lord tells Philip, you go to the road towards Gaza, which is actually the road to Gaza is actually the road which was leading to a desert.
അവിടെ എട്ടാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എട്ടാം അധ്യായത്തിൽ അവിടെ ഫിലിപ്പിനോട് ദൂതൻ പറയുകയാണ്
26-ാം വാക്യത്തില്
പറയുകയാണ് നീ ഗാസയിലേക്കുള്ള റോഡിലേക്ക് പോകുക, അതിലേ പോകുക എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതേ മരുഭൂമിയിലേക്ക് നയിക്കുന്ന റോഡാണ് അത്.
Now you may say, why should an evangelist go to, you know, evangelist should go to people. But God had a purpose. The Ethiopian eunuch was going to come that way. He will guide. Sometimes it doesn't.
നമ്മുടെ സാധാരണ ബുദ്ധിയിൽ നമ്മൾ ഓർക്കും എന്തിനാണ് ഒരു സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആള് ജനവാസമില്ലാത്ത ഒരു മരുഭൂമിയിലേക്ക് പോകാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു. അവിടെയാണ് അതുവഴിയാണ് എത്യോപ്യക്കാരനായ ഷണ്ടൻ വരുന്നത്.
the church was open to the leading of the Holy Spirit, and the Holy Spirit led the church in everything.
സഭയിലെ ഉടനീളം പരിശുദ്ധാത്മാവാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതിന്റെ നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു.
Paul appointed overseers in churches. In Ephesus, Paul appointed elders.
എഫേസ്യർക്കുള്ള ലേഖനത്തിലെ പൗലോസ് സഭയിലെ മൂപ്പന്മാരെ നിയമിക്കുന്നു.
But in chapter 20 verse 28 he says the Holy Spirit made you overseer over the flock. Everything was done by the Spirit of God according to the understanding of apostles.
എന്നാൽ സകലത്തിനും മേലെ ഉള്ള ആ മൂപ്പൻ എന്ന് പറയുന്നത് അതിന്റെ മേൽനോട്ടം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യത്തിലും സഭയെ നയിക്കുന്നത്.
അപ്പോസ്തല പ്രവൃത്തികൾ 20:28 ഒന്ന് വായിച്ചാട്ട്, 20:28.
നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ.
So here Paul is saying the Holy Spirit made them elders. The Holy Spirit made them overseers.
ഇവിടെ പരിശുദ്ധാത്മാവ് ആണ് നിങ്ങളെ ഇതിന്റെ അധ്യക്ഷന്മാരാക്കിയിരിക്കുന്നത്, അല്ലാതെ പൗലോസ് അല്ല എന്നുള്ള കാര്യം അവിടെ പൗലോസ് എടുത്തു പറയുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു.
So we looked at the first point, which was to be filled with the Holy Spirit is normal in Christian life.
സാധാരണ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു സാധാരണമായ കാര്യമാണ് നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിരിക്കുക എന്നുള്ളത്.
And it is necessary for our Christian life.
എന്നാൽ അത് അനിവാര്യവുമായ ഒരു കാര്യമാണ്.
Number 2, when we are filled with the Holy Spirit, we lead supernatural lives.
രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു അസാധാരണ ജീവിതമാണ്, ഒരു അതിശയകരമായ ജീവിതത്തിന് ഉടമകളായി തീരുകയാണ്.
Number 3, the Holy Spirit led the church in everything in the early church.
മൂന്നാമതായിട്ട് ആദിമസഭയിലെ സകല കാര്യത്തിലും പരിശുദ്ധാത്മാവാണ് ആ സഭയെ നയിച്ചത്.
Number 4, the last point, and I'll finish very soon. Each new movement of growth was accompanied by being filled with the Holy Spirit.
നാലാമതായിട്ട് അവസാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓരോ സഭയുടെ ഓരോ കാൽവയ്പും അവിടെ ഓരോ വളർച്ചയും അതിന് നിദാനമായത് പരിശുദ്ധാത്മാഭിഷേകമായി.
In Jerusalem, the Holy Spirit came in Acts chapter 2.
രണ്ടാം അധ്യായത്തിലെ യെരുശലേമിലെ പരിശുദ്ധാത്മാവ് വരുന്നതായിട്ട് കാണുന്നു.
In chapter 8, the Holy Spirit, the apostles went and prayed and they filled the Holy Spirit in Samaria.
സമരിയയിൽ വെച്ച് അപ്പോസ്തലന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതായിട്ട് എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു.
And in Cornelius' home and in Ephesus, the Spirit of the Lord came upon Gentiles.
അത് കഴിഞ്ഞ് കൊർനേലിയസിന്റെ ഭവനത്തിൽ ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതായിട്ട് നാം കാണുന്നു.
Those who study the scriptures, those who are theologians, they talk about this as a Jewish, Samaritan and Gentile Pentecost.
ബൈബിൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ബൈബിൾ പഠിക്കുന്നവര് ഇതിനെ കാണുന്നത് ഇതിന്റെ തുടക്കം യെരുശലേമിൽ തുടങ്ങി സമരിയയിലൂടെ കൊർനേലിയസിന്റെ ഭവനത്തിലൂടെ ജാതികളുടെ ഇടയിലേക്ക് അത് വർദ്ധിച്ചു വരുന്നതായിട്ട് നാം കാണുന്നു.
So in every time it moved from one area to another group of people, it was accompanied by being filled with the Holy Spirit again.
എപ്പോഴൊക്കെ ഈ സഭയുടെ വളർച്ച ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് കടന്നുകയും അവിടുന്ന് മറ്റൊരു മേഖലയിലേക്ക് ചെല്ലുമ്പോഴൊക്കെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ ഉണ്ടായി.
Being filled with the Holy Spirit prepares us for new avenues, new realms, new areas to move into.
അപ്പോ പരിശുദ്ധാത്മാവിൽ നമ്മൾ അഭിഷേകം പ്രാപിച്ച് അതിൽ നിറയുമ്പോൾ അതിലൂടെ നമ്മളെ പുതിയ ലോകങ്ങളിലേക്ക്, പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ അത് ചെയ്യുന്നവരായിട്ട് നമ്മളെ ശക്തീകരിക്കുകയും കൈപിടിച്ച് നടത്തുകയുമാണ് ചെയ്യുന്നത്.
We also find the Holy Spirit leads us in prayer where we do not understand everything.
ഇവിടെ മാത്രമല്ല, പ്രാർത്ഥനയിൽ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ചും നാം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെയാണ് ദൈവം സഹായകനായിട്ട്.
In Romans 8 we read about this and I'm not going to take time to explain this. We don't understand, it says in Romans 8, but the Spirit enables us to pray in ways which we do not understand.
റോമർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നില്ല, നമുക്ക് ഉച്ചരിക്കാനാവാത്ത കാര്യങ്ങളെ കുറിച്ചും പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മളെ ദൈവം പ്രാപ്തരാക്കും.
Some scholars believe this as a link with tongues. That's what I talked about earlier. Prayer in a deeper way.
പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് അത് നമ്മളെ അന്യഭാഷ വരത്തെയോടാണ് ഇതിനെ അവര് ബന്ധപ്പെടുത്തുന്നത്, അതാണ് ഇവിടുത്തെ സൂചന എന്നാണ് അവരുടെ അഭിപ്രായം.
So where do we, now we are going to close. What is our response?
നമ്മളെ ഇത് ഇപ്പം ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
You see, we need to have an attitude and a desire and a hunger and thirst that says, Lord, I need to be continually filled with the Spirit of the Living God.
നമുക്ക് വേണ്ട ആ ഒരു മനോഭാവം എന്നത് നമുക്കൊരു ഒരു ദാഹം വേണം, ഒരു ആഗ്രഹം വേണം, തീവ്രമായിട്ടൊരു അഭിലാഷം വേണം. അതായത് എനിക്ക് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറവ് എനിക്ക് അനുദിനം എന്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ള ആ
I want to read a words which in the Malayalam Bible is not explained properly and so many people don't understand this and I want to read this and explain this because it gives you an understanding of the heart of God.
Malayalam Bible ninnum seriyayi namukku manasilakkan sadhikkatha oru veda bhagam vaayichu adannu vishadheekarikkanam ennu njan ippol aagrahikkukayanu.
James 4:5, Yaakob 4:5 adu 4-inte 4-um 5-um onnu vaayikkamo? Yaakob 4-inte 4-um 5-um malayalathe വായിച്ചാട്ടെ. പ്ലീസ് റീഡ്. ശാലങ് വായിച്ചാൽ മതി.
വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ?
ഓക്കേ, there are some people who have come and told me again and again they didn't understand what this verse is.
നമ്മുടെ ഇടയിൽപ്പെട്ട ചില ആളുകൾ എന്നോട് ഇത് വന്ന് മനസ്സിലാകുന്നില്ല, ഈ വചനങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്.
But the English is more clear.
പക്ഷെ ഇംഗ്ലീഷിൽ ഇത് കുറെ കൂടി വ്യക്തമാണ്.
In verse 4 is saying you should not be in friendly with the world, you should not have a place where the sin and the enemy has a place in your life.
നാലാം വാക്യത്തിൽ പറയുന്നത് നമ്മള് ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല.
And verse 5 then says
ആ 5 ൽ ഇങ്ങനെ പറയുന്നു,
he jealously desires the spirit which he has made to dwell in us. Stanley nadu translate cheyadu vaikirathu, he jealously desires the spirit he has made to dwell in us.
Devam tande aathmava nammil vasikkanam ennu valareere aagrahikkum.
Adalla, okay, let me explain it. Nammil vasikkuma raakya aathmavine aathmavumayitte adu ബന്ധത്തിലാകുവാൻ ദൈവം തീവ്രമായി ആഗ്രഹിക്കുന്നു. He jealously desires to fellowship with the spirit he has made to dwell in us. That is a proper translation and Malayalam is not clear.
നു വായിക്കട്ടെ, വേറൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്.
ആ വായിച്ചാട്ടെ.
ദൈവത്തെ ത്യജിച്ച അവിശ്വസ്തരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതിനാൽ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ദൈവം നമ്മിൽ നിവസിപ്പിച്ചിരിക്കുന്ന ആത്മാവിന്റെ വാഞ്ച അതിതീക്ഷ്ണമാണ് എന്ന തിരുവെഴുത്ത് വ്യർത്ഥമെന്ന്
അനിത, അത് അങ്ങനല്ല. ദൈവം നമ്മളിൽ വസിക്കുമാറാക്കിയ ആത്മാവിന്റെ വാഞ്ചയല്ല, ഒറിജിനൽ വേർഡ് ഇതാണ്, ദൈവത്തിന്റെ വാഞ്ച is that he may fellowship with the spirit he has put in us. Devathinte vaanja, the desire of God is that he may fellowship with the spirit he has put within us. This is something going very deep when we're thinking of being filled with the spirit. The desire of God is that he fellowships with his people in whom he has put his spirit so that he can fellowship with us.
നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അവൻ നമ്മിൽ തന്നതായ ആത്മാവുമായിട്ട് കൂട്ടായ്മയിൽ ഇരിക്കണം എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ നമ്മൾ മറ്റ് ലോകവുമായിട്ട് കൂട്ടായ്മയിലാകുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല.
You see, the being filled with the Holy Spirit is another avenue where we can have that deep relationship with the Father. Talk, you know, I don't have time, otherwise, you know, I'll go to Romans 8 and explain. But, you know, that whole, you know, relationship that goes so deep that we actually walk with him in such intimate relationship.
ആത്മാവിൽ നിറഞ്ഞവരായി തീരുക എന്ന് പറയുമ്പോൾ അവിടെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് പിതാവായ ദൈവവുമായിട്ട് ഉള്ള ആ വളരെയേറെ അടുത്ത ഒരു ഹൃദയ ബന്ധം അവിടെ സാധ്യമാക്കുന്ന ഒരു കാര്യമാണ്. അത് അതിലേക്ക് ചെന്നെത്താനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ആ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് അവിടെ മാറി. ദൈവത്തിന് ഓരോരുത്തരോടും കൂടി കൂട്ടായ്മയിൽ ഇരിക്കുവാനാണ് ആഗ്രഹം.
God wants to us to be filled with the Spirit.
തന്റെ ആത്മാവിനാൽ നിറഞ്ഞവരായിരിക്കാൻ നമ്മെ കുറിച്ച് അവൻ ആശിക്കുന്നു.
That we may walk in the life of Jesus.
അതിലൂടെ യേശു ക്രിസ്തു കാണിച്ചു തന്നതായ മാർഗത്തിലൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു.
The supernatural life.
ആ ക്രിസ്തീയമായ ഒരു അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതം.
And this is made possible because God's desire is that when we walk filled with the Spirit, we will have a very intimate walk with him, and because of that intimate walk we will live his supernatural life.
അതിലൂടെ നമുക്ക് ദൈവവുമായിട്ട് ഉള്ള ഒരു അടുത്ത കൂട്ടായ്മയിൽ ആയിരിക്കാനും അങ്ങനെ ഒരു അസാധാരണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും നിരന്തരമായിട്ട് പിതാവായ ദൈവവുമായിട്ട് സംസർഗത്തിലായിരിക്കാനും അവൻ അതിലൂടെ നമുക്ക് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്.
The early church walked with the Holy Spirit. We need to desire to be filled with the Holy Spirit.
അതുപോലെ നമ്മളും പരിശുദ്ധാത്മാവിലെ നിറഞ്ഞവരായിരിക്കാൻ വാഞ്ചിക്കണം.
Question is not have you been filled? That's not the question.
നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം.
Question is, are you walking in the fullness today?
Aa niravilano ningal ee christian jeevitham nayikkunathu ennalladanu.
Many people say I was filled 20 years back, 10 years back, 50 years back. That's not the point.
Palarkku avakashapadam yan 10 varsham munpu niranju alle 20 varsham munpu parishuddhaatmavil yan niranju adalla ivadte
chodya. We are constantly told in the epistles, be filled, be filled, be filled.
ഈ ലേഖനങ്ങളിലൊക്കെയും തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകുക, നിറയുക എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
May God help us to walk filled in the Holy Spirit.
അങ്ങനെ ആത്മാവിൽ നിറഞ്ഞവരായിട്ട് നടക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
Thank you.